Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
ആത്മവിദ്യയിൽ ആത്മവിദ്യയുടെ പ്രകാശത്തിൽ സർവഭേദങ്ങളും നിവർത്തിക്കുന്നു. സർവഭേദങ്ങളും നിവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ രണ്ടാമതൊന്നുമില്ല, അതിനോട് യോജിപ്പിക്കാം. അതുകൊണ്ട് ആത്മജ്ഞാനം അതിൻ്റെ ഫലത്തിൽ നൽകുന്നതിന് ഇതൊന്നിനെയും അപേക്ഷിക്കുന്നില്ല, അതുവരെ ഇതിനെല്ലാം അപേക്ഷിക്കുന്നുണ്ട്. സർവവിഷയ വ്യാവർത്ത പ്രത്യേകാത്മ വിഷയനിഷ്ഠത്വ സന്മ വിദ്യായാഹ, സർവവിഷയങ്ങളിൽ നിന്നും വ്യാപർത്തിച്ചിരിക്കുന്ന, സർവവിഷയങ്ങളിൽ നിന്നും ഭിന്നമായിരിക്കുന്ന പ്രത്യേകാത്മാവിനെയാണ് അത് വിഷയമാക്കുന്നത്. ആ ശ്രോതാവിൻ്റെ തന്നെ, അല്ലെങ്കിൽ ആ കർമ്മത്തെ അനുഷ്ഠിക്കുന്നവൻ്റെ തന്നെ ആധാരമായിരിക്കുന്ന, ആന്തരികമായിരിക്കുന്ന ആത്മാവിനെയാണ് അത് വിഷയമാക്കുന്നത്. അവിടെ ഭേദങ്ങളൊന്നുമില്ല, കർമ്മ ഉപാസന ഭേദങ്ങൾ അവിടെയില്ല. തദ്ഫലസ്യ നിശ്രേയസ്യ, അതിന്റെ ഫലമായിരിക്കുന്ന നിശ്രേയസ്സും അങ്ങനെയാണ്. ബ്രഹ്മവിദ്യയുടെ ഫലമാണ് നിശ്രേയസ്സും മോക്ഷം. അത് ഭേദത്തെ സാധൂകരിക്കുന്നില്ല, ഭേദത്തെ നിലനിർത്തുന്നില്ല, സർവഭേദത്തെ നിഷേധിക്കുന്നു. അതുകൊണ്ട് സ്മൃതിയിൽ പറഞ്ഞിരിക്കുന്നു, എന്താണ് മോക്ഷമിച്ചൻ സദാ കർമ്മ തദേ ദൈവ സസാധനം. മോക്ഷത്തെ മിച്ഛിക്കുന്നവൻ സദാ കർമ്മ തദേ ദൈവ സസാധനം, സസാധനങ്ങളോടുകൂടി കർമ്മത്തെ ത്യജിക്കണം. സാധനം എന്ന് പറയുന്നത് എന്താണ്? ഇതിവിടെ പറയുന്നത് മുഖ്യമായും വൈദിക കർമ്മങ്ങളെക്കുറിച്ചാണ്. അതേ ചർച്ചയ്ക്ക് വിഷയമാകുന്നുള്ളു. മനുഷ്യന്റെ ലൗകികമായ കർമ്മങ്ങളോ അല്ലെങ്കിൽ ഇന്നുള്ള കർമ്മങ്ങളോ അല്ല, അത് സസാധനം ത്യജിക്കണമെന്നാണ്. അപ്പോൾ കർമ്മത്തിന് എങ്ങനെയാണ് ഒരുവൻ അധികാരിയായി തീരുന്നത്? അവൻ ഉപനയനം ചെയ്യുന്നു പഴയ സമ്പ്രദായം അനുസരിച്ച്, വേദ അധ്യയനം ചെയ്യുന്നു, പൂർവമീമാംസ കർമ്മങ്ങളെക്കുറിച്ച് വിചാരം ചെയ്യുന്നു, കർമാനുഷ്ഠാനത്തിന് വേണ്ടിയിട്ട് അവൻ ഗൃഹസ്ഥധർമ്മത്തെ സ്വീകരിക്കുന്നു, പത്നി സമേതനായി കർമ്മത്തെ അനുഷ്ഠിക്കുന്നു. അപ്പോൾ കർമാനുഷ്ഠാനത്തിന് മുഖ്യ സാധനമായിരിക്കുന്ന, ഏറ്റവും മുഖ്യമായ സാധനമായിരിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം, ഇതെല്ലാം പ്രധാനമായും ചർച്ച ചെയ്തിരിക്കുന്നത് പഴയകാലത്ത് പുരുഷന്മാരെ സംബന്ധിച്ചാണ്, സ്ത്രീകളെ സംബന്ധിച്ചല്ല. അപ്പോൾ മുഖ്യമായ സാധനമായിരിക്കുന്നത് എന്താണ്? പത്നിയാണ് കർമ്മത്തിന്. കാരണം ഈ കർമ്മങ്ങളെല്ലാം പത്നി സമേതനായി ചെയ്യാൻ പറ്റും. അപ്പോൾ സാധനം ഭാര്യ, സമ്പത്ത് തുടങ്ങിയവയാണ് സാധനം, അതിൻ്റെ ഉപായങ്ങൾ എന്ന് പറയുന്നത്. അതോടൊപ്പം കർമ്മത്തെ ത്യജിക്കണം എന്നാണ്, അതാണ് ഇവിടെ പറയുന്നത്. ത്യജതായവ ഹി തജ്ഞേയം, ത്യാഗത്തിലൂടെ അതറിയാൻ കഴിയും. ഇതിനെല്ലാം ഉപേക്ഷിച്ചാലേ അതറിയാൻ കഴിയും. എന്ത്? തെക്തുഹു പ്രതി പരം പദം, ആ ത്യജിക്കുന്നവന്റെ, തെക്തുഹു ആ ത്യാഗിയുടെ പ്രത്യേക പരം പദം, പ്രത്യേകായിരിക്കുന്ന പരമമായിരിക്കുന്ന പദത്തെ സമ്പൂർണ്ണ ത്യാഗത്തിലൂടെ അറിയാൻ പറ്റും. അപ്പൊ അവൻ കർമാനുഷ്ഠാനത്തിന് വേണ്ടി എന്തിനെയൊക്കെയാണ് സ്വീകരിച്ചിരിക്കുന്നത്, അതിനെല്ലാം ഉത്തേജിക്കുന്നു, അതാണ് സന്യാസം. സന്യാസത്തെക്കുറിച്ചുകൂടെ പറയുകയാണ്. ഇത് ഇവിടെ പറയുന്നത് കർമ്മത്തെ അനുഷ്ഠിക്കുന്നവനോടുകൂടി പറയുകയാണ്. അവൻ കർമ്മത്തെ അനുഷ്ഠിക്കുന്നതിന് വേണ്ട യോഗ്യതകളെല്ലാം സമ്പാദിച്ചു, വേദാധ്യയനവും മീമാംസയുമെല്ലാം സമ്പാദിച്ചു. അവന് ആഗ്രഹമുണ്ടായി, ബ്രാഹ്മണാഹ വിവിധശന്തി ശ്രുതി പറയുന്നു. ബ്രാഹ്മണന്മാർ ആഗ്രഹിച്ചു, ആത്മാവിനെ കുറിച്ച് അവന് ജിജ്ഞാസയുണ്ടായാൽ എന്ത് ചെയ്യണം? തെജത ത്യാഗം തന്നെയാണ്, ഇതിനെല്ലാം ഉപേക്ഷിക്കുക. കർമ്മത്തിന് ആവശ്യമുള്ള എല്ലാത്തിനെയും കർമ്മ സഹകാരിയായിരിക്കുന്ന സർവത്തെ ഉപേക്ഷിക്കുക. ഭാര്യയും സമ്പത്തിനെയൊക്കെ ഉപേക്ഷിക്കുക. ഉപേക്ഷിച്ചിട്ട് അവനെന്ത് ചെയ്യുന്നു? തെക്തുഹു, ആ ത്യാഗിയുടെ പ്രത്യേകമായിരിക്കുന്ന പരമപദത്തെ അവൻ അറിയുന്നു, ധരിക്കുന്നു. ഈ സന്യാസത്തെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ കർമ്മത്തെ അനുഷ്ഠിക്കുന്നതിന് വേണ്ടി ഗാർഹസ്ഥ്യ ധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നവന് അവന്റെ പൂർവ്വപുണ്യം കൊണ്ട് അവന് വിവിധിഷയുണ്ടാകുന്നു. അവന്റെ സത്കർമ്മങ്ങളുണ്ടോ നിഷ്കാമകർമ്മം കൊണ്ടോ വിവിധിഷയുണ്ടായാൽ, ആത്മതത്വത്തെ അറിയുന്നതിനുള്ള ഇച്ഛയുണ്ടായാൽ അവൻ ചെയ്യേണ്ടത് കർമ്മത്തെ ത്യജിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവനിൽ അത് സംഭവിച്ചിരിക്കുന്നു. വിവിധിഷയ്ക്ക് കാരണമായ ചിത്തശുദ്ധി അവന് സംഭവിച്ചിരിക്കുന്നു. അത് വർത്തമാന ജന്മത്തിലെ കർമാനുഷ്ഠാനം കൊണ്ടാകാം, അല്ലെങ്കിൽ പൂർവ്വജന്മങ്ങളുടെ അനുഷ്ഠാനം കൊണ്ടാകാം. അതുകൊണ്ടാണ് അവന് വിവിധിഷ ഉണ്ടായത്. അതുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ സർവത്തെയും ത്യജിച്ചിട്ട് അതിനറിയുന്നതിന് വേണ്ടി ശ്രവണ മനന സാധനങ്ങളിൽ ഏർപ്പെടുക. ഇത് വൈദികമായ രീതിയാണ്, അതിനാണ് ഇവിടെ പറയുന്നത്. ഇന്നത്തെ രീതിയല്ല. തസ്മാൻ കർമ്മണാം സഹകാരിത്വം കർമ്മശേഷ അപേക്ഷാവ എന്ന ജ്ഞാനസ്യ ഉപപദ്ധതി. അതുകൊണ്ട് ജ്ഞാനത്തിന് സഹകാരിയല്ല കർമ്മം, കർമ്മം അതിന്റെ അംഗങ്ങളല്ല. മറ്റ് യാഗങ്ങൾക്ക് എങ്ങനെയാണോ സഹകാരികൾ ഉള്ളത്, മറ്റ് യാഗങ്ങൾക്ക് എങ്ങനെയാണോ അംഗങ്ങളുള്ളത്, അതുപോലെ ജ്ഞാനത്തിന് അതില്ല. തത്തോ അസദേവ സൂക്തഭാഗ അനുമന്ത്രണ യഥായോഗം വിഭാഗം. അതുകൊണ്ട് സൂക്തഭാഗ അനുവാഗ മന്ത്രങ്ങളെ എങ്ങനെയാണോ ഓരോ ദേവതകൾക്കനുസരിച്ച് പല പല കർമ്മങ്ങളിൽ ബന്ധിപ്പിക്കുന്നത്, അതുപോലെ തപസ് വേദം തുടങ്ങിയ കാര്യങ്ങളെ ആത്മവിദ്യയോട് ബന്ധിപ്പിക്കാൻ സാധ്യമല്ല. ഇതൊന്നും ആത്മവിദ്യയോട് ബന്ധപ്പെടുന്നതല്ല. തസ്മാ അവധാരണാർത്ഥതായ പ്രശ്ന പ്രതിവചനസ്യ. അതുകൊണ്ട് എങ്ങനെയാണോ പിപ്പലാദൻ ഭാരദ്വാജനോടും മറ്റും പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഇതാണ് ബ്രഹ്മവിദ്യ എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും അവധാരണത്തിന് വേണ്ടി പറയുകയാണ്. ശിഷ്യന് സംശയമാണ്, ഇനി ഇത് മറ്റെന്തിനോടെങ്കിലും ബന്ധമുണ്ടോ? എന്തുകൊണ്ടാണ് ശിഷ്യൻ അങ്ങനെ സംശയം വരുന്നത്? നമുക്ക് സംശയം വരാത്തത്, ഇവിടുത്തെ ശ്രോതാവ് വേദാധ്യയനം ചെയ്തവനാണ്. അവന് ഈ കർമ്മകലാപത്തെക്കുറിച്ചെല്ലാം അവന് അറിവുണ്ട്, മീമാംസയെക്കുറിച്ച് അറിവുണ്ട്. അവിടെ എങ്ങനെയാണോ ഇതിനെ ഓരോന്നിനും മറ്റൊന്നിനോട് ബന്ധിപ്പിക്കുന്നതെന്ന് അവനറിയാം. ആ സംസ്കാരം അവന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. ഈ അവൻ ഇവിടെ കാണുന്നു എന്താണ്? സഹപഠിതമായ തപസ്സും വേദവും എല്ലാം കാണുന്നു. അപ്പോൾ അവൻ സംശയിക്കുന്നു, എന്താണോ ഇതെല്ലാം ഈ ബ്രഹ്മവിദ്യയോട് ബന്ധപ്പെടുന്നതാണോ? ബ്രഹ്മവിദ്യ ഫലത്തെ നൽകുന്നതിന് ഇതെല്ലാം ഇതിനോടൊപ്പം വേണം എന്നവന് സംശയം വരുന്നു. അത് ആ വൈദിക സംസ്കാരമുള്ള ഇതുകൊണ്ട് അവന്. അപ്പോൾ അവിടെ അതിന് അവധാരണാർത്ഥം ഉറപ്പിക്കുന്നതിന് വേണ്ടി പണെന്താണ്, ഇല്ല ഈ ബ്രഹ്മവിദ്യ നിരപേക്ഷയാണ്, അതൊന്നിനെ അപേക്ഷിക്കുന്നില്ല. ആ ബ്രഹ്മവിദ്യ പ്രകാശിച്ചോ അത് ഫലത്തെ അവശ്യം കൊടുക്കും. അതിന് പിന്നീട് തപസ്സോ കർമ്മമോ വേദമോ ഒന്നും അവിടെ ആവശ്യമില്ല. അതുകൊണ്ട് പ്രശ്ന പ്രതിവചനസ്യ ഉപതിന്റെ ഈ ചോദ്യോത്തരം ഇവിടെ യുക്തം തന്നെ. ഏതാവത്തേവ ഈ ഉപനിഷത് ഉക്ത അന്യനിരപേക്ഷ അമൃതത്വായ. ഇതുവരെ പറഞ്ഞു വന്നതിന്റെ പരമതാൽപര്യത്തെ പറയുന്നു. ഈ ഉപനിഷത്ത് ഉക്ത, ഇവിടെ പറഞ്ഞ ഈ ഉപനിഷത്ത്, ഇതാണ് അതിന്റെ താല്പര്യം. എന്താണ്? അന്യനിരപേക്ഷ അമൃതത്വമായ, അമൃതത്വത്തിന് മോക്ഷത്തിന് ഈ ഉപനിഷത്ത് ഈ ആത്മവിദ്യ മറ്റൊന്നിനെയും അപേക്ഷിക്കുന്നില്ല. നിരപേക്ഷയാണ് ഈ ഉപനിഷത്ത്. അതിനു മുമ്പ് ആ കർമ്മത്തെ സ്വീകരിക്കാം, ഒരു സാധനം എന്നുള്ള നിലയ്ക്ക് ആ കർമ്മത്തെ ത്യജിക്കാം, അതും ഒരു സാധനം എന്നുള്ള നിലയ്ക്ക് അത് ചിത്തശുദ്ധി അപേക്ഷിക്കുന്നു. ചിത്തശുദ്ധിക്ക് വേണ്ടി ആ കർമ്മത്തെ സ്വീകരിക്കാം, അനുഷ്ഠിക്കാം. അതാണ് വേദാധ്യയനം ചെയ്ത് ധർമ്മജിജ്ഞാസയ്ക്ക് ശേഷം അവൻ ഗാർഹസ്യത്തെ സ്വീകരിക്കുന്നു. എന്തിന്? അവന്റെ ചിത്തശുദ്ധിക്ക് വേണ്ടി അവൻ വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. ആ ചിത്തശുദ്ധി വരുമ്പോൾ അവനെന്ത് ചെയ്യുന്നു? അവനെ ഉപേക്ഷിക്കുന്നു, ആ കർമ്മങ്ങളെ സസാധന ഉപേക്ഷിക്കുന്നു. പഴയ സമ്പ്രദായം അതാണ്. ഇനി അവന് ചിത്തശുദ്ധിയാണ്, അവന്റെ ചിത്തം ശുദ്ധമാണ്. അവന് വേദാധ്യയനം ചെയ്യുമ്പോൾ തന്നെ വിവിധിഷ ഉണ്ടാകുന്നു. വിവിധിഷയ്ക്ക് ചിത്തശുദ്ധി കാരണമാണ്. വേദാധ്യയനം ചെയ്യുമ്പോൾ അവന് വിവിധിഷയുണ്ടാകുന്നു. കർമ്മജിജ്ഞാസ അവന് ധർമ്മജിജ്ഞാസ തന്നെ ഉണ്ടാകുന്നു. ബ്രഹ്മജിജ്ഞാസയാണെങ്കിൽ അവനപ്പോൾ തന്നെ കർമ്മത്തെ ത്യജിക്കുന്നു. രണ്ട് സംഭവിക്കാം. വേദത്തിൽ ധർമ്മവും ബ്രഹ്മവും രണ്ടും ചർച്ചയ്ക്ക് വിഷയമാണ്. ചിലർക്ക് ധർമ്മജിജ്ഞാസ ഉണ്ടാകുന്നു. ധർമ്മജിജ്ഞാസ ഉണ്ടായാൽ അവൻ ഗൃഹസ്ഥ ധർമ്മത്തെ സ്വീകരിക്കുന്നു. ബ്രഹ്മജിജ്ഞാസയാണ് അതിന്റെ ഫലമായി ഉണ്ടാകുന്നതെങ്കിൽ അവൻ ആ ധർമ്മത്തെ സ്വീകരിക്കുന്നില്ല. ധർമ്മത്തെ സ്വീകരിച്ചിട്ട് പിന്നെ ഉപേക്ഷിക്കുന്നു. അതെന്തുകൊണ്ട് അങ്ങനെ രണ്ടു തരത്തിൽ കാണുന്നു? അത് ഇവിടെ ഭാഷ്യകാരൻ പറഞ്ഞു. എന്താണ്? ഈ ജന്മത്തിൽ അല്ലെങ്കിൽ പൂർവ്വജന്മങ്ങളിൽ അവൻ ചെയ്ത കർമ്മങ്ങളുടെ ഫലം. അതുകൊണ്ട് ഇതെല്ലാം നിലനിൽക്കുന്നു. ചിലർക്ക് ധർമ്മജിജ്ഞാസയുണ്ടാകുന്നു, അവർ ധർമ്മത്തെ അനുഷ്ഠിക്കുന്നു, ധർമ്മത്തെ ത്യജിക്കുന്നു. ചിലർക്ക് ബ്രഹ്മജിജ്ഞാസയുണ്ടാകുന്നു, അവർ ധർമ്മത്തെ സ്വീകരിക്കാതെ തന്നെ ത്യജിക്കുന്നു. ബ്രഹ്മജിജ്ഞാതേവ ഗൃഹാത്വ വനാത്വ ശ്രുതി ഇതിനെല്ലാം പ്രമാണമായിരിക്കുന്ന അങ്ങനെയാണ്. അത് ഏതായാലും ശരി, രണ്ടു കാര്യം ഇവിടെ വ്യക്തമായി പറയുന്നു. ഒന്ന്, ആത്മവിദ്യ അതിന്റെ ഉത്പത്തിയിൽ സർവത്തെ ആശ്രയിക്കുന്നു, കർമ്മത്തെയും മറ്റും ആശ്രയിക്കുന്നു. മറ്റൊന്ന്, അതതിന്റെ ഫലത്തിൽ ഒന്നിനെയും ആശ്രയിക്കുന്നില്ല. മറ്റ് കർമ്മങ്ങളും മറ്റും നിൽക്കുന്നത് അധികാരി ഭേദമനുസരിച്ച്. ചിലരങ്ങനെയല്ല, ധർമ്മജിജ്ഞാസ ഉണ്ടാകുന്നു, അവന് അശ്വമേധം പോലെയുള്ള കർമ്മങ്ങളിൽ താല്പര്യമുണ്ടാകുന്നു, അശ്വമേധം പോലെയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു, സ്വർഗപ്രാപ്തിക്ക് വേണ്ടി ഇന്ദ്രപദവിയും മറ്റും നേടുന്നു. അവന് ബ്രഹ്മജിജ്ഞാസയും ഉണ്ടാകുന്നു. ജന്മാന്തരങ്ങളിൽ അവന് അജിജ്ഞാസ ഉണ്ടാകുന്നു. അങ്ങനെ ചിലരെ സംഭവിക്കുന്നു. മറ്റൊരു അങ്ങനെയല്ല, ധർമ്മജിജ്ഞാസയുണ്ടാകുന്നു, ബ്രഹ്മജിജ്ഞാസ മാത്രം നിലനിൽക്കുന്നു. അങ്ങനെ വരുമ്പോൾ അവന്റെ ആശ്രമ ധർമ്മത്തിനനുസരിച്ചുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. അത് മുഖ്യമാണ്. സ്വധർമ്മത്തെ അനുഷ്ഠിക്കുന്നു, അനുഷ്ഠിക്കേണ്ടതിനെ അനുഷ്ഠിക്കുന്നു, ത്യജിക്കേണ്ടതിനെ ത്യജിക്കുന്നു. രണ്ട് സംഭവം. സ്വധർമ്മത്തിൽ അനുഷ്ഠിക്കേണ്ടതും ത്യജിക്കേണ്ടതുമുണ്ട്. പരധർമ്മത്തെ ത്യജിക്കുന്നു ബ്രഹ്മചാരി, ഗൃഹസ്ഥധർമ്മത്തെ ത്യജിക്കുന്നു, സ്വധർമ്മമായി അനുഷ്ഠിക്കേണ്ടതിനെ സ്വീകരിക്കുന്നു. അതൊരു വഴി ആ പോകുന്നു, അങ്ങനെ പോകുന്നു. അത് ഏതായാലും ശരി, ഈ പറയുന്ന തപസ്സും മറ്റു കാര്യങ്ങളും എല്ലാം ബ്രഹ്മവിദ്യയുടെ ഉത്പത്തിക്ക് വേണ്ടിയാണ്. ഇപ്പൊ ബ്രഹ്മചാരി ബ്രഹ്മചര്യം പോലെയുള്ള തപസ് അതനുഷ്ഠിക്കുന്നു, മറ്റുള്ള കാമ്യകർമ്മങ്ങളെ ത്യജിക്കുന്നു, സ്വർഗഫലത്തെയും മറ്റും കൊടുക്കുന്ന കർമ്മങ്ങളെ ത്യജിക്കുന്നു. പക്ഷെ തപസ് ദമ ഇവിടെ പറയുന്ന അതെല്ലാം അനുഷ്ഠിക്കുന്നു, അതയാളുടെ സ്വധർമ്മമായിരിക്കുന്നുണ്ട്, അതനുഷ്ഠിക്കുന്നു. ഗൃഹസ്ഥനങ്ങനെയല്ല, അവന്റെ സ്വധർമ്മമായിരിക്കുന്നതിനനുഷ്ഠിക്കുന്നു. രണ്ടായാലും ആ വിദിഷയുടെ പൂർത്തിയിൽ തത്വജ്ഞാനം ഉണ്ടായി മോക്ഷത്തെ പ്രാപിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞത് അന്യനിരപേക്ഷ. അമൃതത്വത്തിന് മോക്ഷപ്രാപ്തിക്ക് ആത്മവിദ്യ അന്യനിരപേക്ഷയാണ്. അപ്പോൾ ഇതിനെല്ലാം പരസ്പരം ബന്ധപ്പെടുത്തി മനസ്സിലാകുമ്പോൾ അവിടെ സംശയം വരുന്നു. ഓരോ ധർമ്മം എവിടെ നിൽക്കുന്നു, ആരനുഷ്ഠിക്കുന്നു, അതിന്റെ ഫലം എന്താണ്, ത്യാഗം അതെവിടെയാണ്, എന്തിനാണ് ത്യജിക്കുന്നത്, ഇതാണ് ഇവിടെ എല്ലാം ചർച്ച ചെയ്യുന്നത്. വൈദിക ധർമ്മവ്യവസ്ഥിതി അനുസരിച്ച് ഇന്നത്തെ ഇതനുസരിച്ചല്ല. ഇന്ന് ആ രീതി നമുക്ക് ചിന്തിക്കാൻ വയ്യ. അത് സ്വധർമ്മം അനുസരിച്ച്, അതാണ് പറയുന്നത് സ്വധർമ്മം. കർമ്മം എന്ന് പറയുന്നത് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മമല്ല, വൈദികമായ കർമ്മം. രണ്ടു തരത്തിൽ പറയുന്നു. ഇവിടെ പറയുന്നത് ജ്ഞാനോത്പത്തിക്ക് ഇതെല്ലാം സഹകാരിയായിരിക്കുന്നു. ഉത്പത്തി വരെ വൈദികമായ എല്ലാ ധർമ്മവും വേണമെന്നല്ല പറയുന്നു, ജ്ഞാനോത്പത്തി വരെ. കാരണം കാമ്യകർമ്മങ്ങൾ അതനുഷ്ഠിച്ചാൽ വീണ്ടും കാമനകൾ വർദ്ധിക്കും, അപ്പം അത് അനുഷ്ഠിക്കാൻ പറ്റത്തില്ല. നിഷിദ്ധ കർമ്മങ്ങൾ അത് ദോഷമാണ്, അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം കർമ്മങ്ങളെന്ന് പറയുമ്പോൾ എല്ലാം സ്വീകരിക്കാൻ പറ്റത്തില്ല. പിന്നെ നിത്യനൈമിത്യങ്ങൾ മാത്രം അനുഷ്ഠിക്കുക. അതിൽ തന്നെ ധർമ്മം അനുസരിച്ച് ഗൃഹസ്ഥന്റെ ധർമ്മം വേറെ, ബ്രഹ്മചാരിയുടെ ധർമ്മം വേറെ, അതനുഷ്ഠിച്ച് അതനുസരിച്ച് അനുഷ്ഠിക്കുന്നു. അതനുഷ്ഠിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. ജ്ഞാനപ്രാപ്തി വരെ അതനുഷ്ഠിക്കാം. അതിൽ പറയുന്നു, അതിൽ മുഖ്യമായിരിക്കുന്ന വിവിധിഷ. ആ വിവിധിഷ ഉണ്ടാവുമ്പോൾ പിന്നെ എന്ത് ചെയ്യണം? വിവിധിഷ ഉണ്ടാവുമ്പോൾ കർമ്മത്തെ ത്യജിക്കുന്നു. കാമ്യനിഷ്ഠ കാമ്യകർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരുന്നതിനെ ത്യജിക്കുന്നു. സ്വധർമ്മത്തിനനുസരിച്ച് എന്താണോ അനുഷ്ഠിക്കേണ്ടത് അത് സ്വീകരിക്കുന്നു. എന്താണ് യജ്ഞോ ദാന തപക്കർമ്മ പാവനാനി മനുഷ്യന, അതിൽ മനുഷ്യനെ പാവനമാക്കുന്ന. ഗീതി 18 അധ്യായത്തിൽ ചർച്ച ചെയ്തതാണ്. അതിന് യജ്ഞം എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള യജ്ഞം? ഗീത 18 അധ്യായം കേട്ടോ. അങ്ങനെ എന്റെ ഞാൻ നിരപരാധിയാണ്. അവിടെ പറയുന്നുണ്ട് നിത്യ അഗ്നിഹോത്രം എന്ന് പറയുന്നത് യജ്ഞമാണ്, പക്ഷെ അത് വിശേഷിച്ച് ഫലത്തെ കൊടുക്കുന്നതല്ല. വൈദികമായ കർമ്മങ്ങളിൽ തന്നെ അങ്ങനെയൊക്കെ ഉണ്ട്. വേദത്തിൽ തന്നെ നിത്യ അഗ്നിഹോത്രത്തെ പറഞ്ഞു, പക്ഷെ ഫലം പറഞ്ഞില്ല. ഇന്നിപ്പോ ഇന്നത്തെ പശ്ചാത്തലത്തിൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ശരിയാണ്. വൈദിക ധർമ്മമനുസരിച്ച് ജീവിച്ചിരുന്ന ഒരു വിഭാഗം, ഞാൻ പറഞ്ഞല്ലോ ഒരു സമൂഹം, ആ സമൂഹത്തിനോടാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ഇതിൽ കുറെ മാറ്റങ്ങളൊക്കെ വരുത്തിയെന്ന് മനസ്സിലാക്കിയാണ്, അല്ലെങ്കിൽ ഇത് പ്രയോജനമില്ലാതായിത്തീരും. അപ്പം അന്ന് ബ്രഹ്മചാരിക്കും അനുഷ്ഠിക്കാൻ കർമ്മങ്ങളുണ്ട്. ഇന്നത്തെ പോലെ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ട് ബ്രഹ്മചാരിയാവുന്നതല്ല, അന്നങ്ങനെ ആയിരുന്നില്ല. അന്ന് ഉപനയനം ചെയ്ത് വേദാധ്യയനത്തിലാണ് ബ്രഹ്മചാരി, വേദാധ്യയനത്തിലൂടെ ബ്രഹ്മചര്യത്തിൽ പ്രവേശിക്കുക. അവിടെ കാമ്യകർമ്മങ്ങൾ സ്വീകരിക്കുന്നെങ്കിൽ അവൻ നിത്യകർമ്മങ്ങൾ അനുഷ്ഠിച്ചു പോകുന്നു. അതും അവന് വിവിധ ഉണ്ടാകുമ്പോൾ അവൻ അതിനെ ഉപേക്ഷിക്കും. മുഖ്യം കർമ്മത്തെ എവിടെ ത്യജിക്കണമെന്നുള്ളതാണ് ഇവിടുത്തെ സംശയം. ആ ചിത്തശുദ്ധി ആശ്രയിച്ചിരിക്കുന്നു. എവിടെയും ത്യജിക്കാം, ബ്രഹ്മചര്യത്തിനും ത്യജിക്കാം, ഗാർഹസ്ഥ്യത്തിന് ത്യജിക്കാം. അതാണ് യാജ്ഞവൽക്കരന് ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്. ഭാര്യയും കുടുംബത്തെയൊക്കെ ഉപേക്ഷിച്ചതാണ് ഞാൻ, എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ത്യജിക്കുന്നു. അല്ല, ബ്രഹ്മചര്യത്തിൽ നിന്ന് വേണമെന്ന് ത്യജിക്കാം. ചിത്തശുദ്ധി ആശ്രയിച്ചിരിക്കുന്നു. നമ്മുടെ കർമ്മ രംഗവുമായിട്ട് അതിനെ ബന്ധപ്പെടുത്താൻ നിവൃത്തിയില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ എന്താണോ കർമ്മം അനുഷ്ഠിക്കേണ്ടി തന്നെ പറഞ്ഞു. ഇവിടെ പറയുന്നു ഇന്നും അനുഷ്ഠിക്കേണ്ടതുണ്ട് തപഃ. ഇവിടെ പറയും ബ്രഹ്മചര്യം തുടങ്ങിയവ തപസ്, അതൊരനുഷ്ഠാനമാണ്, അതൊരനുഷ്ഠാനത്തിന്റെ ഭാഗമാണ്. അത്തരം തപസ് അനുഷ്ഠിക്കുന്നു. ഇവിടെ ഉപാസനകളെ കുറിച്ച് പറയുന്നു, അതനുഷ്ഠിക്കുന്നു. അതെല്ലാം കർമ്മത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നതാണ്. അതെല്ലാം ഞാൻ ഉത്പത്തിക്ക് സഹായിക്കുന്നു, അതുകൊണ്ട് അതെല്ലാം അനുഷ്ഠിക്കുന്നു. ഇന്നത്തെ സാഹചര്യം ഇപ്പൊ തപസ്സെന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ എന്തിനു തപസ്സം നടന്നു, നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നിസ്വാർത്ഥ കർമ്മങ്ങൾ എല്ലാം തപസ്സാണ്. സ്വാർത്ഥത ഇല്ലാത്തതുകൊണ്ട് അത് തപസ്സാണ്. കാമനകളില്ലാത്തതുകൊണ്ട് അതൊക്കെ തപസ്സാണ്. അങ്ങനെയുള്ള കർമ്മങ്ങൾ അതിനെടുക്കാൻ പറ്റും. കാലാനുസൃതമായി മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെ. അപ്പോൾ അതനുഷ്ഠിക്കുന്നു. അപ്പോൾ അത് ത്യജിക്കണമോ എന്ന് ചോദിച്ചാൽ ഒരാൾക്ക് ആ വിവിധിഷ പൂർണ്ണമാണ്, അയാളുടെ അന്തരംഗത്തിൽ രാഗദ്വേഷങ്ങളൊന്നും ഇല്ലാതാണ് ചിത്തശുദ്ധി. തീർച്ചയായും അതും അനുഷ്ഠിക്കേണ്ട കാര്യമില്ല. അത് മറ്റൊരാളോട് ചോദിക്കേണ്ട ആവശ്യവും വരുന്നില്ല. കർമ്മങ്ങളിൽ നിന്നും അയാൾ മുക്തനാകും, ഒരു ജ്ഞാനപ്രാപ്തി ഉണ്ടാകുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഭഗവാൻ പറഞ്ഞതുപോലെ വർത്തി യവച്ച കർമ്മ, ഞാനിതാ കർമ്മങ്ങൾ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു, വീണ്ടും ചെയ്യാം ഇതെല്ലാം സമഗ്രമായി മനസ്സിലാക്കണം. അത് സംശയം തീരും. പിന്നെ ഈ കർമ്മത്തെ ഉപേക്ഷിക്കാം, സുഖബ്രഹ്മർഷിയെപ്പോൾ കർമ്മങ്ങളൊന്നും ഇല്ലാതിരിക്കാം, ജനകനെ പോലെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാം, പലതരത്തിലും ആകാം. എല്ലാത്തിനും പ്രമാണങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ വിശദമായി ഭഗവത്ഗീതയിൽ ചർച്ച ചെയ്തതാണ്. അത് 18 അധ്യായവും ക്ഷമയോടുകൂടി ചെയ്യുക. സർവ ചോദ്യങ്ങൾക്കും അവിടെ സമാധാനമുണ്ട്. അതിന് വീണ്ടും ഇവിടെ ആവർത്തിക്കാനൊക്കത്തില്ല. 2-3 വർഷങ്ങൾ തീരെ പണിയാം. അത് അത്യാവശ്യമാണ്. ഭഗവത്ഗീത 18 അധ്യായവും വളരെ ശ്രദ്ധാപൂർവം കേൾക്കുന്നു. അവിടെ ഇതിനെല്ലാം സമാധാനമുണ്ട്. കർമ്മവും ആര് ത്യജിക്കുന്നു, ആരനുഷ്ഠിക്കുന്നു, എന്താണ് സന്യാസം. 18 അധ്യായത്തിൽ വിശേഷിച്ച് കർമ്മങ്ങളെ ത്യജിക്കാൻ പാടില്ലെന്നാണ് എന്റെ അഭിപ്രായം. ചിത്തശുദ്ധി, പാവനാനി മനീഷണം എന്നൊക്കെ പറയുന്ന സന്ദർഭങ്ങൾ നമ്മളതെല്ലാം വിശദീകരിച്ചാണ്. അതുകൊണ്ട് ഇവിടെ ഇനി അത് വിശദീകരിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന, ഇവിടെ പറയുന്നത് വളരെ അദ്വൈതത്തിൽ വളരെ പ്രധാനമായി ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. വിദ്യ നിരപേക്ഷയാണോ സാപേക്ഷയാണോ? അതുവരേ സമയം സാപേക്ഷയും നിരപേക്ഷയുമാണ്. അതിന്റെ ഉത്പത്തിയിൽ അത് സർവത്തെ അപേക്ഷിക്കുന്നു, ഫലത്തിൽ അതൊന്നിനെയും അപേക്ഷിക്കുന്നില്ല. അപ്പൊ കർമ്മങ്ങളും അതുമായിട്ടുള്ള സമുച്ചയം, കർമ്മങ്ങൾക്കോ ഉപാസനകൾക്കോ തപസ്സിനോ ഒന്നും അവിടെ സമുച്ചയമില്ല. സർവത്തിനും ക്രമമായ സമുച്ചയമുണ്ട്. സർവാപേക്ഷാച യജ്ഞാധിശ്രുതേ അശ്വത് ഉപനിഷദം ഭോ ബ്രൂഹി ഇതി ഉക്താതേ ഉപനിഷദ് ബ്രാഹ്മീ വാവതേ ഉപനിഷദ് അബ്രൂമേതി തസ്യേ തപോദമ കർമ്മേതി പ്രതിഷ്ഠ വേദ സർവാംഗാനി സത്യം ആയതനം യോ വാ ഏതാം ഏവം വേദ അപഹത്യ ആനന്ദേ സ്വർഗേ ലോകേ ജേ പ്രതിഷ്ഠതി പ്രതിഷ്ഠതി.